കർത്താവിന്റെ ജീവിതം മുഴുവൻ താനിയിൽ ഭൂമി ജീവിച്ച മുഴു ജീവിതവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്രീകരിച്ചത്. അത് കർത്താവിന്റെ ക്രൂശുമരണവും ഉയർപ്പുമായിരുന്നു. എവിടെയായിരുന്നു യേശുവിന്റെ ഹൃദയം എന്ന് ചോദിച്ചാൽ, അത്ഭുതം നടക്കുന്ന സമയത്തും യേശുവിന്റെ ഹൃദയം തന്റെ ക്രൂശുമരണത്തിലേക്കും ഉയർപ്പിലേക്കുമായിരുന്നു. താൻ തന്റെ പരശുശ്രൂഷയുടെ 3.5 വർഷക്കാലവും ആ ഒരൊറ്റ കാര്യത്തെ മുൻനിർത്തിയാണ് കർത്താവ് ജീവിച്ചത്. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന സത്യമത, അത്ഭുതങ്ങളിൽ യേശുവിന്റെ മനസ്സ് ഉടക്കി നിന്നില്ല. 3 പ്രാവശ്യം മരിച്ച വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴും അത്ഭുതം ചെയ്ത് 5 പൗണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവർ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുമെന്ന് കണ്ടപ്പോൾ കർത്താവ് നേരെ ഒരു മരയിലേക്ക് കയറിപ്പോയി. കാരണം അവിടുന്ന് ഈ ലോകത്തിലെ രാജാവാകുവാൻ വേണ്ടിയല്ല വന്നത്, മറിച്ച് തന്റെ ക്രൂശുമരണത്തിലും ഉയർപ്പിലൂടെ ദൈവരാജ്യം സ്ഥാപിച്ച് അവിടെ രാജാവാകുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വന്നത്. പക്ഷെ അനേകർക്കത് മനസ്സിലായില്ല. യേശു സംസാരിച്ചപ്പോഴൊന്നും അവർക്ക് മനസ്സിലായില്ല. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക. യോഹന്നന്റെ സുവിശേഷം 2:18-22 വാക്യങ്ങൾ.
നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു.
നോക്കുക, അതിന്റെ ശുശ്രൂഷയുടെ തുടക്ക സമയം, പരശുശ്രൂഷയുടെ തുടക്ക സമയം അത് മനസ്സിലാകണമെങ്കിൽ 13-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. നോക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്യാമ്പിന്, ഒങ്കോളിലെ ക്യാമ്പിന്റെ സമയത്ത് ഞാൻ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്റെ അടുക്കൽ വന്നു. തെലുങ്ക സംസാരിക്കുന്നു. അപ്പം വേറെ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഒന്ന് പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ മിസ്റ്റേക്ക് ഉള്ളത്? ബ്രദർ പറഞ്ഞു, 33-ാമത്തെ വയസ്സിലാണ് യേശു മരിച്ചത് എന്ന് ബ്രദർ പറഞ്ഞു. അതല്ല, ശരിയല്ല, 33.5 വയസ്സിലാണ് യേശു മരിച്ചത് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, യേശു മരിച്ചു എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം. 6 മാസത്തെ ഡിഫറൻസ് അത്ര വലിയ ഡിഫറൻസ് അല്ല. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർ കുടുങ്ങി പോയത്, എന്തുകൊണ്ടാണ് ഈ 33.5 വയസ്സിൽ യേശു മരിച്ചു എന്ന് പറഞ്ഞ് എന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ പ്രശ്നമായേനെ. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടായിരുന്നു 33.5 വയസ്സിൽ യേശു മരിച്ചു നമ്മൾ പറയാൻ കാര്യം എന്താ? അത് നമ്മൾ നോക്കുന്നത് യേശുവിന്റെ ആ ചരിത്രം കൂടെ പരിശോധിച്ച നമ്മൾ 33.5 വയസ്സിൽ യേശു മരിച്ചു എന്ന് പറയാനുള്ള കാര്യം. കാരണം യേശുവിന്റെ ജനനം ഏകദേശം BC 5 എന്നാണ് പറയുന്നത്. കാരണം BC 5 എന്നുള്ള ഒരു സമയമായിട്ടാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച്, സെൻസസ് എടുത്തതിനെ കുറിച്ച് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ യേശു AD 4-5 എന്നുള്ള സമയത്താണ്. അപ്പോൾ യേശുവിന്റെ പരശുശ്രൂഷ ഈ 3.5 വർഷക്കാലം എന്ന് പറയാൻ കാര്യം ഈ പെരുന്നാൾ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ സാധാരണ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ അതിന്റെ സ്പിരിച്വൽ മെസ്സേജ് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ കാലഘട്ടം പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെ ആദ്യത്തെ പെസഹ ഇവിടെ നോക്കുക, യഹൂദന്മാരുടെ 13-ാം വാക്യം, യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. അപ്പോൾ നമ്മളങ്ങനെ പെസഹ 3 അവരുടെ പ്രധാനപ്പെട്ട പെരുന്നാളുകളാണ് കാണുന്നത്. ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. അപ്പൊ 3 ഈ പെരുന്നാളുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു 3.5 വർഷക്കാലമാണ് യേശു സുവിശേഷവേല ചെയ്തത് എന്ന് നമ്മൾ പറയാനുള്ള കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശു 2 പ്രാവശ്യം ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. തന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്തും യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ കാണണം, നമ്മൾ രണ്ടും തിരിച്ചറിയണം. ഇത് ആദ്യത്തെ സമയമാണ് നമ്മളിവിടെ കാണുന്നത്. തന്റെ ശുശ്രൂഷയുടെ ആദ്യം തുടക്കം തന്നെ കാനായിലെ ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അവിടെ അത്ഭുതം ചെയ്തതിനു ശേഷം യേശുവിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? ആടുമാടുകളോടുകൂടി എല്ലാവരും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പെൺവാണിഭക്കാരൻ നാണയം തൂങ്ങിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇവരോടൊന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിവശാല ആക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ അവനോട് ഇത് ചെയ്തപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇത് നിനക്ക് ചെയ്യാം എന്നുള്ളതിന് എന്താണ് നീ അടയാളം കാണിച്ചിരുന്നു ചോദിച്ചു. ചെയ്യുന്നതിനോട് കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്കും അറിയാം, അറിയോ ഈ ഇവര് ചെയ്യുന്ന ശരിയല്ലെന്ന്. ഈ വരുന്ന യഹൂദന്മാർക്കും അറിയാം ഇവർ ചെയ്യുന്ന ശരിയല്ല, ഇത് മൊത്തം കച്ചവടമാണ്. ഇന്ന് നമ്മൾ കാരണം യഹൂദന്മാരുടെ ദേവാലയത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം, പിന്നെ സ്ത്രീകളുടെ പ്രാകാരം, പിന്നെ യഹൂദന്മാരുടെ മറ്റേ കൂടുന്ന സ്ഥലം. ഇത് കൂടാതെ വലിയൊരു സ്ഥലമുണ്ട്, ജെന്റൈൽ കോർട്ട് എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കാര്യപരിപാടി വീട് നടക്കുന്നത്. ഇതിന്റെ അകത്തോട്ട് അവർ കയറത്തില്ല, വിശുദ്ധ സ്ഥലത്തോട്ട് കയറത്തില്ല, കയറാൻ പറ്റത്തില്ല, അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റത്തില്ല. പ്രാകാരത്തിലും വലിയ കുഴപ്പമില്ല, അതിന്റെ പുറകിലാണ് സ്ത്രീകളുടെ പ്രാകാരം എന്ന് പറഞ്ഞ സ്ഥലം. അതിന്റെയും വെളിയിലാണ് ജെന്റൈൽ കോർട്ട്, വലിയൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ കാര്യപരിപാടികൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ യേശു അങ്ങോട്ട് ചെന്ന് നോക്കുക. ഇനി ഇമാജിൻ, ഞാൻ പലപ്പോഴും ഇങ്ങനെ അതിങ്ങനെ ധ്യാനിക്കാറുണ്ട്, എത്ര സൗമ്യനാ യേശു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് അരുളിച്ചത് യേശുവിനെ ഞാനിപ്പോൾ കാണുന്നത് മേശയെടുത്ത് മറിച്ചിടുക. പ്രാവുകളെ ഒരു മയവുമില്ല, പ്രാവുകളുടെ കൂട് സഹിതം യേശു എടുത്തെറിയുക. യേശു ചെമ്മട്ടിയെല്ലാം ചുഴറ്റിക്കൊണ്ട് യേശു നടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണാൻ പറ്റുമോ? ഇമാജിൻ സച്ച് എ ജീസസ്. കാരണം അവന്റെ സൗമ്യതയും താഴ്മയും ഉള്ളവനായിട്ട് നാം കാണുമ്പോൾ തന്നെ തന്റെ പിതാവിനെ, തന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, പിതാവിനെ കുറിച്ചുള്ള എരിവ് അവനെ ഭരിച്ചിരുന്നു, എരിവനെ ഭരിച്ചിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും എന്നാ പറഞ്ഞത്, ഇന്ന് പ്രാവുകളും നാണയ വിൽപ്പനയൊന്നും പലയിടത്തുമില്ല. ഇന്ന് പല ഒത്തിരി സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ നടക്കുമ്പം അവിടെ ചിട്ടിപ്പിരിവും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്കറിയോ അയ്യോ, ഒരു ഒരു മീറ്റിംഗിന്റെ തുടക്കം, മീറ്റിംഗിന്റെ ഒരുമിച്ച് കൂടുന്നതിന്റെ ഉദ്ദേശം തന്നെ ചിട്ടിയുണ്ട്, അതുകൊണ്ട് അവരൊരുമിച്ച് കൂടുകയാണ്. ഐ നോ എ പ്രയർ മീറ്റിംഗ്. പ്രയർ മീറ്റിംഗിൽ എന്താണ് എന്ത് ചെയ്യുന്നത്? ചിട്ടിയുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെങ്കിലും ഒന്നര മണിക്കൂർ പ്രാർത്ഥിച്ചു, അതിനുശേഷം പിന്നെ ചിട്ടിയുടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുക. വേറെ പല സ്ഥലങ്ങളിലും ഉള്ളത് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ആദ്യ ഫല പെരുന്നാളിന്റെ ലേലം, വിൽപ്പന, ഒരു തരം, രണ്ടു തരം, മൂന്നു തരം വിൽപ്പന, പുതിയ വേർഷനിലാണ് ഉള്ളത്. കാരണം അതുകൊണ്ടാണ് യേശു വളരെ ശക്തമായിട്ട് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ തന്നെ കർത്താവ് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്. കാരണം പിതാവിന്റെ ആലയം അത് സകല ജാതികൾക്കും പ്രാർത്ഥിക്കുവാനുള്ള ആലയമാണ്. അവിടെ ഒരു ബിസിനസ്സും പാടില്ല, ഒരു ബിസിനസ്സും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ബുക്ക് വിൽപ്പനയും കാസറ്റ് വിൽപ്പനയും ഒക്കെ നല്ലതാണ്, ഓഫ് കോഴ്സ് ആത്മീയ വർദ്ധനയുടെ കാര്യമാണ്. പക്ഷേ അതിലേക്ക് ഫോക്കസ് പോകുന്നു തോന്നിയാൽ ഞാൻ വിചാരിക്കുന്ന യേശു വന്നാൽ ആദ്യം ബുക്കുകളെല്ലാം കൂടെ എടുത്ത് യേശു ഏറ് കൊടുക്കും, സി ഡി എല്ലാം കൂടെ അപ്പുറത്തോട്ട് പറയും. നമുക്ക് അനുഗ്രഹമാണ് സി ഡി കേൾക്കുന്നതും ബുക്ക് വായിക്കുന്നതും അനുഗ്രഹമായിരിക്കുമ്പോൾ തന്നെ. ഈ യഹൂദന്മാരന്ന് ഈ അവർ ഈ പ്രാവുകളെ വിൽക്കുന്ന വെറുതെ അല്ല, കാരണം പാവപ്പെട്ടവന് യാഗം കഴിക്കണമെങ്കിൽ കുറുപ്രാവിനെ വേണം അർപ്പിക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ അവർ പ്രാവിനെ വെച്ചത്. തെറ്റായിട്ടുള്ള കാര്യമല്ല അത്. അവിടെ നാണയം എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, മണി എക്സ്ചേഞ്ച്. എന്താണ് മണി എക്സ്ചേഞ്ച്? കാരണം യഹൂദന്മാര് വളരെ ചുരുക്കം യഹൂദന്മാർ എരിശിലേമിൽ പാർത്തത്, അതിന് വെളിയില കൂടുതൽ യഹൂദന്മാർ പാർത്തുകൊണ്ടിരുന്നത്. എരിശിലേമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യഹൂദന്മാര് അന്ന് ഈജിപ്തിലെ അലക്സാണ്ടറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരവിടെ നിന്ന് വരുമ്പം അവിടുത്തെ കോയിനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ കോയിൻ ആദ്യം ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താലേ ഇവർക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം കാളയെ മേടിക്കണം, ആടിനെ മേടിക്കണം, പ്രാവിനെ മേടിക്കണം, അതൊക്കെ ചെയ്താലേ യാഗം അർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല കാര്യങ്ങളായിരുന്നു, അത് അതിൽ തന്നെ മോശം കാര്യങ്ങളല്ല. അത് പ്രാവിനെ വിൽക്കുന്നത് നല്ല കാര്യമാണ്, കാരണം എന്തിനാണ്? യാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആടിനെ വിൽക്കുന്നത് നല്ല കാര്യമാണ്, യാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യപരിപാടികൾ ബിസിനസ്സായിട്ട് മാറി. നിങ്ങൾ അറിയണം, സദൂക്കിയർ, സദൂക്കിയർ അവരായിരുന്നു പ്രധാനപ്പെട്ട ആൾക്കാർ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നത്. കാരണം സാഡ്യൂസീസ് ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും അവരാണ് ആലയത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും അവരുടെ ഇടയിൽ നിന്നാണ് മഹാഭാരതനുണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് ബിസിനസ്സായി മാറിയപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിവശാലയാക്കരുത്, വാണിവശാലയാക്കരുത്. ഇന്ന് ടി വിയിലൂടെ ഞാൻ വിചാരിക്കുന്നത് ഇത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി പണം വേണം പണം വേണം എന്ന് പറഞ്ഞ് ബിസിനസ് മാത്രം നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് യേശു എന്ന് വന്നാൽ ടി വി സ്ക്രീൻ സഹിതം എടുത്ത് ദൂരോട്ടറിയും. കാരണം മറ്റൊന്നുമല്ല, എന്റെ പിതാവിന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, പ്രാർത്ഥനാലയം. ഇത് ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മൾ കോറിയിടണം, കോറിയിടണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവർ ചോദിച്ചു, നിനക്കിത് ചെയ്യാം എന്നുള്ളതിന് നീ എന്ത് അധികാരമാണ്, നീ എന്ത് അധികാരം കൊണ്ടത് ചെയ്യുന്നേ, എന്ത് അധികാരം കൊണ്ടത് ചെയ്യുന്നത്, ഞങ്ങൾക്കത് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയും. മനസ്സിലായില്ല അവർക്ക്. BC 20 ഹെരോദോ രാജാവ് ഈ അവിടെ ഉണ്ടായിരുന്ന മന്ദിരം ഒന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒന്ന് പൊളിച്ചു പണിയാനായിട്ട് തുടങ്ങി. ഏകദേശം AD 26 യേശു സംസാരിക്കുന്നത്. പറഞ്ഞാൽ 46 വർഷമായിട്ട് പുള്ളിക്കാരൻ പൊളിക്കുക പണിയുക പൊളിക്കുക പണിയുക. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? മന്ദിരം വലുതാക്കി ആരാധിക്കാൻ വേണ്ടിയല്ല പുള്ളിയുടെ വിഷയം, പുള്ളിക്കാരന്റെ പൊസിഷൻ കീപ്പ് ചെയ്ത് യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണിയുന്നതാണ്. അതുകൊണ്ട് 26 വർഷം എടുത്തേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പല രീതിയിൽ സുവിശേഷം ചെയ്യാം. ചിലര് അസൂയയും പിണക്കവും നിമിത്തവും പ്രസംഗിക്കുന്നു, പിന്നെ ഏത് വിധേനയാണെങ്കിലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. അപ്പൊ നമുക്ക് ആലയമണിനെ ഹേരോദാ, പുള്ളിക്കാരൻ ഭയങ്കര ആലയമണിയാ. അപ്പൊ ആൾക്കാർ ഓർത്ത് എന്തോ ഒരു ദൈവത്തോടെ ബഹുമാനം, എന്തോ ഒരു റെസ്പെക്ട്. അല്ല, ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല ഇത് പണിതത്. ഇത് പണിതത് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ. കർത്ത പറഞ്ഞു, ഇത് പുളിക്കുക, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയാം. എഴുതിയിരിക്കുകയാണ് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചത്രേ അവിടുന്ന് പറഞ്ഞത്. തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ യേശു ഒരു കാര്യം വിളിച്ചു പറയുകയാണ്, ഞാൻ വന്നത് മരിക്കുവാനും മരിച്ചതിനു ശേഷം ഉയർത്തി നിൽക്കാനും വേണ്ടിയിട്ടാണ്. എന്താ കാര്യം? വൈ? കാരണം കർത്താവ് മറ്റൊരാലയത്തിലെ കർത്താവിന്റെ ശ്രദ്ധ മുഴുവൻ യഹൂദന്മാരുടെ ഈ ആലയം. കർത്താവ് പറഞ്ഞു, ഇത് ശൂന്യമായിപ്പോവും, ഇത് ശൂന്യമായിപ്പോവും. AD 70 ഇത് ശൂന്യമായിപ്പോയി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആയിപ്പോയി. കാരണം കർത്താവിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു ആലയമാ. തന്റെ മരണത്തിലൂടെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കർത്താവ് വേറൊരു ആലയം പണിയുക. എന്താണ് ആലയം? കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. തന്റെ സഭ എന്നുള്ള ആലയം, നിത്യമായി തനിക്ക് വസിക്കാനുള്ള ആലയം, അതിലേക്ക് കർത്താവിന്റെ മനസ്സ് മുഴുവൻ. ആലയം പണിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയും, പണിയും. അതെ പറഞ്ഞത്, യേശുവിന്റെ തുടക്കത്തിൽ തന്നെ, സുവിശേഷവേലയുടെ തുടക്കം മുതല് യേശുവിന്റെ മനസ്സ് തന്റെ മരണത്തിലും തന്റെ ഉയർത്തെഴുന്നേൽപ്പിലുമാ. കാരണം എന്താ, എന്താ യേശുവിന്റെ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും അതിന്റെ അർത്ഥമെന്താ? അത് സഭ, സഭ, തനിക്കുള്ള മണവാട്ടി സഭ, തനിക്ക് രാജാവായിട്ട് വാഴുവാനുള്ള മണവാട്ടി സഭ, തനിക്ക് കർത്താവായിട്ട് വാഴുവാനുള്ള മണവാട്ടി സഭ, തന്റെ തന്നെ ഭാഗമായ മണവാട്ടി സഭ, അതിനെ പണിയുവാൻ കർത്താവിന്റെ ഹൃദയം മുഴുവൻ അവിടെ കിടക്കുക. സഹോദരങ്ങൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. അവിടെ 3 പ്രാവശ്യം കർത്താവ് തന്റെ മരണപുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8
മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി.
ആണോ, വീണ്ടും കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ പലതും സഹിക്കും, മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലും, 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. പത്രോസ് എന്നാ ചെയ്തേ? പത്രോസ് മാറ്റിക്കൊണ്ടുവരി, കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. അപ്പോഴാണ് കർത്താവ് ഏറ്റവും ശക്തമായൊരു വാക്ക് ഉപയോഗിച്ചത്. കർത്താവ് പലപ്പോഴും പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുറുക്കനോട് പറഞ്ഞത്, ഞാൻ ഇന്നും നാളെയും അത്ഭുതം ചെയ്യും, 3 ദിവസം സമാപിക്കും എന്ന് പറഞ്ഞത് കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തരുന്നെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ശക്തമായ വാക്കുകൾ കർത്താവ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ശക്തമായൊരു വാക്ക് കർത്താവ് ഉപയോഗിച്ചത് ഇവിടെയാണ്. എന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടു പോ. ഇതിനേക്കാ കൂടുതൽ ഒരു പേര് വിളിക്കാനായിട്ടില്ല. പല പേരുകളുണ്ട്, അതിലേറ്റവും ശക്തമായൊരു വാക്കാണ് സാത്താനെ, എന്നെ വിട്ടു പോ, നീ ദൈവത്തിന്റേതല്ല, മനുഷ്യരുടെ ഇത്ര കരുതുന്നു. എന്തുകൊണ്ട് ഇത്ര ശക്തമായിട്ട് കർത്താവ് ശാസിച്ചത്? കാരണം കർത്താവിന്റെ സെൻട്രൽ ആയിട്ടുള്ള മിഷൻ, കർത്താവ് വന്നിരിക്കുന്ന ഒരു ഒറ്റക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അത്ഭുതം ചെയ്യാനായിരുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചാൽ മതി, പ്രവാചകനെ അയച്ചാൽ മതി. പക്ഷെ കർത്താവ് എന്ന ഈ ഒറ്റ മിഷനാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം. സഭ എന്ന കർത്താവിന്റെ മണവാട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനൊക്കെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. There is only one solution. രണ്ടാമതൊരു സൊല്യൂഷൻ ഇല്ല. അത് കർത്താവിന്റെ മരണവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പുക. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് അന്നേരം കൺഫ്രണ്ട് ചെയ്തു, സാത്താനെ എന്നെ വിട്ട് പോ, കാരണം ഞാൻ വന്നത് മരിക്കുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും. ഇനി വീണ്ടും നമുക്ക് അതിന്റെ ഒൻപതാം അധ്യായം അവിടെയും നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. 31 വേഴ്സ് 31.
അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അവനോട് ചോദിപ്പാനും ഭയപ്പെട്ടു.
വീണ്ടും യേശു പഠിപ്പിക്കുക. നോക്കുക, യേശുവിന്റെ പഠിപ്പിക്കൽ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് വീണ്ടും അവരോട് പറയുകയാണ്, മനുഷ്യപുത്രൻ എന്ത് ചെയ്യും? മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരവനെ കൊല്ലും, 3 ഉയർത്തെഴുന്നേൽക്കും. ഇവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. അത് മാത്രമല്ല, ഇവര് പല ഉപമയൊക്കെ ചോദിച്ചാണ്. ഉപമ ചോദിച്ചപ്പോഴത്തേന് വിത്തുകളുടെ ഉപമ ചോദിച്ചു, അവർക്ക് സംശയം വന്നു. അവര് കർത്താവിനോട് ഇന്ന് ചോദിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഉപമ തെളിയിച്ചു തരണമെന്ന് എന്ത് ചെയ്തു? വീട്ടിൽ വന്നപ്പോ അവർ പറഞ്ഞു. പക്ഷേ ഇത് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, കാരണം മനുഷ്യപുത്രൻ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉയർത്തെഴുന്നേൽക്കുക, മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ ഭയപ്പെടുകയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അതിന്റെ 10 വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ 32
അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ച് അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും പന്തിരിനെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രം മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾ കേൾപ്പിക്കും, അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി.
നമുക്ക് വീണ്ടും യേശു യെരുശലേമിലേക്ക് പോവുക, ഈ പോക്ക് മരിക്കാൻ വേണ്ടി പോകുന്ന പോക്കാം. ആ പോക്കിലും കർത്താവിന് പറയാനുള്ളത് ഒറ്റ കാര്യമാ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. കർത്താവിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നോക്കിക്കോണം, ഇതുവരെ പറയാത്തതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇവിടെ പറയുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്ന വേഴ്സ് 34 എഴുതിയിരിക്കുകയാണ്, ദേ വിൽ മോക്ക് ഹിം ആൻഡ് സ്പിറ്റ് ഓൺ ഹിം ആൻഡ് സ്കോർജ് ഹിം ആൻഡ് കിൽ ഹിം ആൻഡ് 3 ലേറ്റർ ഹി വിൽ റൈസ് അഗെയിൻ. കർത്താവ് എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്നുള്ളത് വളരെ വ്യക്തമായ ബോധ്യത്തോടുകൂടെ യേശു യെരുശലേമിലേക്ക് പോവുകയാണ്. ഞാൻ യേശുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിലേക്ക് അവൻ യാത്രയാകുവാൻ മുഖം തിരിച്ചാറേ, അവൻ മനസ്സ് അവിടേക്ക് ഫോക്കസ് ചെയ്യുക. എന്താ കാരണം? തന്റെ മിഷൻ അതാ, തന്റെ പർപ്പസ് അതാ, തന്റെ ഉദ്ദേശം അതാ, തന്റെ ലക്ഷ്യം അതാ. അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അത്ഭുതങ്ങൾ നടക്കുമ്പോഴും കർത്താവിന്റെ ഹൃദയം ഈ ഒറ്റക്കാര്യത്തിലേക്ക് കർത്താവ് ഫോക്കസ് ചെയ്തിരിക്കുക. ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്, എന്താ? അവർ അവനെ പരിഹസിക്കും, അവർ അവനെ തുപ്പും, അവർ അവനെ തല്ലും, പിന്നെ അവർ അവനെ കൊല്ലും. ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുക. സ്വരങ്ങളെ, ഇനി കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ ടെസ്റ്റിമണി കുറച്ച് സമയം കണ്ടു. ഒരു മുസ്ലിം സഹോദരനായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു, നബിൽ ഖുറേഷി, രവി സക്രിയ മിനിസ്ട്രീസിന്റെ കൂടെ സൃഷ്ടിയുന്ന സഹോദരന്. അദ്ദേഹം എങ്ങനെയാണ് മുസ്ലിം ഇതിൽ നിന്ന് ക്രിസ്ത്യനായതിന്റെ കാര്യം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, പക്ഷെ എന്നെ ചലഞ്ച് ചെയ്തതല്ല, ആ സാക്ഷ്യം പറഞ്ഞ സമയത്ത്. കാരണം എനിക്കറിയാം മുസ്ലിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യം യേശു മരിച്ചിട്ടില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യം പിശാജ് മുഹമ്മദ് നബിയെ കൊണ്ട് പറയിപ്പിച്ചു, എഴുതി വെപ്പിച്ചു. കാരണം പിശാജ് എങ്ങനെ, അതുകൊണ്ടാണ് യേശു നേരത്തെ തന്നെ പറഞ്ഞത്. എന്താണ്? അനേകർ വരും, അനേക കള്ളപ്രവാചകന്മാർ വരും, നിങ്ങളെ തെറ്റിക്കുമെന്ന് യേശു അന്ന് പറഞ്ഞെങ്കിൽ 6 തന്നെ സംഭവിച്ചു. 600 സംഭവിച്ചു. കാരണം നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഇങ്ങ് വാഷ് ഔട്ടായി പോയി മുസ്ലിം ഇൻവേഷൻ കാരണം. ഡു യു നോ ദാറ്റ്? നമ്മൾ ചരിത്രം അറിയണം. ക്രിസ്ത്യാനിറ്റി വാഷ് ഔട്ടായി പോയി. അതുകൊണ്ടാണ് അനേക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, പൗരന്മാർക്ക് അറിയാം ചിലർക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി മാറിപ്പോയത്. അപ്പൊ മുഹമ്മദ് നബി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്താണ്? ഖുറാനിൽ എഴുതി വെച്ചു. പിശാജ് വളരെ വ്യക്തമായിട്ട് അവിടെ ഇടപെട്ടൊരു കാര്യമാണ്, എന്ത് ചെയ്തില്ല, യേശു കർത്താവിന്റെ ക്രൂശുമരണവും ഉയർപ്പുമായിരുന്നു എന്ത് ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ അല്ലെങ്കിൽ രക്ഷയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുക. പക്ഷെ പിശാജ് വളരെ വിദഗ്ധമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞു, യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഖുറാൻ എഴുതി വെച്ചു. യേശു കന്യയിൽ നിന്നിരിക്കുമെന്ന് പറഞ്ഞു, അത് എഴുതി വെച്ചു. പക്ഷേ യേശുവിന്റെ മരണം മാത്രം മറച്ചു വെച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, അത് പിശാജാണ് എഴുതിപ്പിച്ചത്. കാരണം കർത്താവ് ഓർക്കാൻ പറഞ്ഞേച്ച് പോയത് ഇന്ന് കർത്താവിന്റെ മേശയുടെ മുൻബലമായിരിക്കുന്നേ. തന്റെ ജനനം ഓർക്കണമെന്ന് യേശു പറഞ്ഞില്ല, തന്റെ അത്ഭുതങ്ങൾ ഓർക്കണമെന്ന് യേശു പറഞ്ഞില്ല, തന്റെ ജീവിതം ഓർക്കണമെന്ന് യേശു പറഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ മരണത്തെ എന്ത് ചെയ്യണം, നിങ്ങളിത് ചെയ്യുമ്പോഴൊക്കെയും എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. തന്റെ ഓർക്കണമെന്ന് കർത്താവ് പറഞ്ഞു പോയ കാര്യം തന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുക. പക്ഷേ പിശാജ് വളരെ വിദഗ്ധമായി ചെയ്ത കാര്യം ബാക്കിയെല്ലാം എഴുതി വെച്ചിട്ട് ഇത് മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചു. അതാ പിശാജിന്റെ തന്ത്രം. കാരണം കണ്ടു കഴിഞ്ഞാൽ എല്ലാം അതുപോലൊക്കെയാണെന്ന് തോന്നുന്നു. We need to be very serious. ദൈവവചനം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. കാരണം ഇന്ന് നമ്മുടെ ദൈവവചന വായന ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം പോലെ പലപ്പോഴും എനിക്ക് കുറച്ചും കൂടെ വിശുദ്ധനാകണം, കുറച്ചും കൂടെ. അത് മാത്രമല്ല ദൈവവചനം. We need to know that. അടിസ്ഥാനങ്ങൾ വളരെ സ്ട്രോങ് ആയില്ലെങ്കിൽ കുറേ കൂടെ വിശുദ്ധനായി, കുറേ കൂടെ വിശുദ്ധനായി പോവുക എന്നുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. എങ്ങനെയാ വിശുദ്ധനാകുന്നേ? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, എന്താ, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കർത്താവ് വസിക്കുന്നതിലൂടെ ആ ഫലം കായ്ക്കുന്നേ, കർത്താവിന്റെ വാസത്തിലൂടെ വിശുദ്ധനാകുന്നേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴേ വിശുദ്ധനാകുന്നത്, അല്ലാതെ നമ്മുടെ അധ്വാനം കൊണ്ടുള്ള ഒരു കാര്യപരിപാടി അല്ല സഹോദരങ്ങളെ. വി നീഡ് ടു നോ ദാറ്റ്. ആ ട്രൂത്ത് നാം തിരിച്ചറിയണം. കുറേം കൂടെ ക്ഷമയുള്ളവനായി, കുറേം കൂടെ സ്നേഹമുള്ളവനായി, അത് വേണമെന്നേ. കുറേം കൂടെ ക്ഷമയും കുറേം കൂടെ സ്നേഹം വേണം. അത് എങ്ങോട്ടേക്കാ? അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാ. അത് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിലൂടെയാ, യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയാ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുവർണത്തിലൂടെ നേടിയ രക്ഷയിലൂടെയാണ് കുറേം കൂടെ സ്നേഹം, കുറേം കൂടെ വിശുദ്ധി. അല്ലാതെ അവനെ മാറ്റി നിർത്തിയിട്ട് കുറേം കൂടെ സ്നേഹം എന്നുള്ളത് ലോകത്തിന്റെ ഫിലോസഫിയാ. യേശുവിനെ മാറ്റി നിർത്തിയിട്ട് കുറേം കൂടെ ക്ഷമയെന്നുള്ളത് ലോകത്തിന്റെ തത്വപരമായ കാര്യങ്ങളാ. നോ, അതിനുവേണ്ടി അല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലൂടെ, യേശു ക്രിസ്തുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ, അവനെ ധ്യാനിക്കുന്നതിലൂടെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ. ടെസ്റ്റ് ദാറ്റ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. എന്ന് പറയാണ്, യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാ ടെസ്റ്റ്. നിങ്ങൾ ഫെയിലായോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാ. പ്ലീസ് അല്ലോ, ആ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ. എന്താ ട്രാൻസ്ഫോർമേഷൻ? സ്നേഹിച്ച് സ്നേഹിച്ച് പോകാന്നുള്ളതല്ല, എന്നാ യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. അത് വെറുതെ ക്ഷമിച്ച് ക്ഷമിച്ച് പോകാന്നുള്ളതല്ല, യേശു ക്രിസ്തുവിന്റെ ക്ഷമയിലേക്ക്, യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ളതാ. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കണം, യേശു എരിശിലേക്ക് പോവുകയാണ്. കാരണം അവന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താ, ഭാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, മരിക്കും, ഉയർത്തും. ചെല്ലു പറയാറുണ്ട്, യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എടുത്തു മാറ്റണം. യേശുവിന് പേടിയായിരുന്നു മരിക്കാന്ന്. ഇതാ എന്നറിയ, ഈ ബൈബിള് വായിക്കും, ശരിക്കും വായിക്കാത്തതിന്റെ കുഴപ്പം. ആദ്യം അതിൽ വായിക്കണം, ശ്രദ്ധിച്ചു വായിക്കണം, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വായിക്കണം. കുറച്ചും കൂടെ പറയണ, കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പോൾ വാഷർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞെട്ടിപ്പോയി. പോൾ വാഷർ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്തവൻ ബൈബിൾ അനുസരിക്കാൻ തുടങ്ങിയാൽ ഇതിനേക്കാൾ നിർഭാഗ്യമായ ഒരു കാര്യം വേറെ ഇല്ല. അവൻ നശിപ്പിക്കും, അവന്റെ വീട് നശിപ്പിക്കും, അവന്റെ നാട് നശിപ്പിക്കും. രക്ഷിക്കപ്പെടാത്തവന് വചനം വായിക്കുമ്പോൾ ഏതെല്ലാം വാക്യം എടുത്തിട്ട് അവന് പറ്റിയ വാക്യങ്ങൾ എടുത്തിട്ട് അത് മറ്റുള്ളവർ ഇമ്പോസ് ചെയ്യാൻ നോക്കും. രക്ഷിക്കപ്പെടാത്തവന്റെ ടിപ്പിക്കൽ ലക്ഷണമാ, അവന്റെ കയ്യിൽ ബൈബിൾ അപകടകരമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് യേശു വസിക്കുന്നത് കൊണ്ട് ഓരോ വചനവും അവനൊരു ഭാരമല്ല, അവനത് മാധുര്യമാ. തേനിലേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമേറി വചനമാ. കാരണം അത് അവൻ രക്ഷകൻ അവനോട് സംസാരിക്കുന്ന മധുരമൊഴികളാ, രക്ഷകൻ അവനോട് സംസാരിക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകളാ. അവന്റെ ശാസനയിൽ പോലും ആ സ്നേഹത്തിന്റെ മാധുര്യം കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അവൻ തത്താനെ എന്ന് വിളിച്ചിട്ടും എന്തുകൊണ്ടാ പത്രോസ് പോകാഞ്ഞത്? കാരണം പത്രോസിനറിയാം കാരണം അവൻ സാത്താൻ എന്ന് വിളിച്ചാലും അത് അവന്റെ ശാസന സ്നേഹത്തിൽ നിന്ന് വരുന്നതാ. കാരണം പത്രോസിന് തന്റെ രക്ഷകനെ അറിയാമായിരുന്നു, തന്റെ രക്ഷകനെ അറിയാമായിരുന്നു. യേശു വീണ്ടും പറഞ്ഞു. അപ്പോഴത്തേന് ഉടനെ തന്നെ രണ്ടുപേര് വീണ്ടും ലാൻഡ് ചെയ്തായിരിക്കും. അറിയാം, സെബദിപുത്രന്മാർ രണ്ടുപേര് വന്നു, യാക്കോബ് യോഹന്നാനും. അവരൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് അമ്മയും വിളിച്ചുകൊണ്ട് വന്നെന്നാണ് കാണുന്നത്. അവിടെ ഇവിടെ അവർ രണ്ടുപേരും കൂടെ വന്നു നമ്മൾ വായിക്കുന്നത്. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക, എന്താ പറയുക, ചെറിയ റെക്കമെൻഡേഷൻ. കർത്താവ് ഈ മരിച്ചതിനെ കുറിച്ചും ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറഞ്ഞു. അപ്പൊ നീ മഹത്വത്തിൽ വരുമ്പം ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്, സ്പിരിച്വലാണ്, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഒരു മെറ്റീരിയലും അല്ല, ഞങ്ങൾക്ക് ഇവിടെ വീട് വേണ്ട, ഇവിടെ വസ്തു വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. പക്ഷെ മഹത്വത്തിൽ നീ വരുമ്പം ഞങ്ങൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ഇടത്തും വലത്തും എന്ത് ചെയ്യണം, എന്റെ മക്കളെ എന്ത് ചെയ്യണം, ഇരുത്തണം. അമ്മയുടെ റിക്വസ്റ്റ്. ഇവരും കൂടെ ചേർത്ത് പറഞ്ഞാണ്, കർത്താവേ അമ്മ പറഞ്ഞ കേട്ടല്ലോ, ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ വീട് വേണ്ട, വണ്ടി വേണ്ട, കാർ വേണ്ട, ഒരു പരിപാടിയും വേണ്ട. മഹത്വത്തിൽ വരുമ്പോൾ ഈ ഇടത്തും വലത്തും എന്ത് ചെയ്യണം, ഒന്നിരുത്തണം. എന്താ കർത്താവ് അവരോട് പറഞ്ഞേ? അവരോടും കർത്താവിന് പറയാനൊരു മെസ്സേജ് എന്താണെന്ന് അറിയാമോ? കർത്താവ് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ കഴിയുമോ? കർത്താവിന്റെ ഹൃദയം മുഴുവൻ ക്രൂശുമരണത്തിലാണ് കിടക്കുന്നതെന്ന്. ഇവര് ക്രൂശുമരണം കൂടാതെ എന്നതറിയോ നേരെ മഹത്വത്തിലേക്ക് പോവുക. നമ്മളെങ്ങനെയാണ്, നമ്മുടെ ഉദ്ദേശം അതാ, എങ്ങനെ മഹത്വത്തിൽ പോവാം? ഒത്തിരി പേര് സ്വർഗത്തിൽ പോകാൻ അറിയാതിരിക്കുക, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു, സ്വർഗത്തിന്റെ പര്യമ്പുറത്തേലും ഒന്ന് കയറി കിടന്നാൽ മതിയായിരുന്നു. അല്ല സഹോദരങ്ങളെ, നോ. കർത്താവ് ചോദിച്ചൊരു ചോദ്യം, മോനെ ഞാൻ കുടിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ കഴിയുമോ? ആ ഇവരോർത്ത് യോഹന്നാന്റെ പാനസാന്ത സ്നാനമൊക്കെ ഇവർക്ക് വരുന്നു, പിന്നെ എപ്പം വേണമെങ്കിലും കർത്താവ് സ്നാനം വെച്ചേക്കാന്ന് ഇവര് പറയുന്നത്. കർത്താവ് എന്നിട്ട് പറഞ്ഞു, മോനെ ഇതല്ല വിഷയം, ഈ സ്നാനം എന്ന് പറഞ്ഞ എന്നറിയാമോ, ഇത് രക്തം കൊണ്ടുള്ള സ്നാനമാ, ഇത് രക്തം കൊണ്ടുള്ള സ്നാനമാ. കർത്താവിന്റെ ക്രൂശവർണത്തെ കർത്താവ് പോയിന്റ് ഔട്ട് ചെയ്യാം. കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകള് കർത്താവിനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കും. പക്ഷേ ഏറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാണ്, പിന്നെ ഈ ഇടത്തും വലത്തും ഇരിക്കുന്നത് എന്റെ പിതാവ് ആരെ ഇരുത്തണം തീരുമാനിച്ചോ അവരെ ഇരിക്കുള്ളൂ. അത് ഭയങ്കര പോട്ടോ. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു, എന്നാ പിന്നെ ആ നിങ്ങൾ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കും, എന്നിട്ട് നിങ്ങൾ എന്റെ ഇടത്തും വലത്തും. നോ, ശരിയാണ്. യാക്കോബ് വാൾകൊണ്ട് കൊല്ലപ്പെട്ടു, യോഹന്നാൻ പത്മോസില് ഏകാന്ത തടവില് കഷ്ടത്തിലൂടെ കടന്നുകൊണ്ടി വന്നു. അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം ഓൾമോസ്റ്റ് രക്തസാക്ഷിയായിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ പീഡനത്തിലൂടെ കടന്നുപോയി, ഓൾമോസ്റ്റ് രക്തസാക്ഷിയായിരുന്നു. അവരെ പാനപാത്രം കുടിച്ചു, പത്രോസ് തലകീഴായി കിടന്നുകൊണ്ട് കുടിച്ചു. അത് അപ്പോസ്തലന്മാരുടെ ചരിത്രം. സ്വരങ്ങളെ ഞാൻ പറഞ്ഞത് ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ കർത്താവിന്റെ ക്രൂശുമരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ മെസ്സേജ്. അതാ ഇത് വിട്ടിട്ടൊരു മെസ്സേജ് ഇല്ലെന്ന്. ഇത് ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞു. ക്രിസ്ത്യാനിറ്റി ഇസ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് അബൌട്ട് ഹിസ് ക്രൂസിഫിക്ഷൻ. അതാണ് ക്രിസ്ത്യാനിറ്റി, അല്ലാതെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല. നല്ലവനാകാനുള്ള കാര്യപരിപാടി അല്ല ക്രിസ്ത്യാനിറ്റി. നല്ലവനാകും, അതൊരു ബൈ പ്രോഡക്റ്റാ. പക്ഷെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമാ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്ത്യാനിറ്റി ഇസ് അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തു, ക്രിസ്തു, ക്രിസ്തു. ബാക്കിയെല്ലാവർക്കും ഓരോ പുസ്തകങ്ങളുണ്ട്, നമുക്കുണ്ട് വേദപുസ്തകം. പക്ഷേ നമ്മൾ വേദപുസ്തകത്തിന്റെ ആള് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. അതാ ഇമ്പോർട്ടന്റ്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത ഏതാ? അതാ ക്രിസ്ത്യാനിറ്റി ബാക്കി എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ബാക്കി എല്ലാ മതങ്ങളും നല്ല ആശയങ്ങളുണ്ട്, സ്നേഹിക്കണമെന്ന് എല്ലാ മതങ്ങളും പറയുന്നു, ക്ഷമിക്കണമെന്ന് എല്ലാ മതങ്ങളും പറയുന്നു, നല്ല ആശയങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത ഇസ് അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവും കർത്താവിന്റെ ക്രൂശുമരണവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും. അതാണ് നമ്മതുകൊണ്ട് എപ്പോഴും അവിടെ വേണം നാം മുറുകെ പിടിക്കാനായിട്ട്, അവിടെ വേണം നമ്മുടെ ഹൃദയം ഉറപ്പിക്കാനായിട്ട്. കർത്താവിന്റെ മേശയുടെ അടുക്കിലേക്ക് നാം വരുമ്പോൾ അതാ നാം ഓർക്കുന്നത്, കർത്താവിന്റെ ക്രൂശുമരണം. ഓക്കെ, ഇനി റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം ഇതുമായിട്ട് എന്റെ ബന്ധം എവിടെ കിടക്കുന്നത്? റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം. അതിന്റെ 3-ാം വാക്യം,
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം.
6:3 റോമൻസ്. ആ
യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ.
ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ സ്നാനത്തെ കുറിച്ചാണ് ഈ വാക്യം ചിന്തിക്കാറുള്ളത്. പക്ഷെ അതിൽ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. മൂന്നാം വാക്യം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പം, ഡു യു നോട്ട് നോ ദാറ്റ് ഓൾ ഓഫ് അസ് ഹു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ്. അതിനെക്കുറിച്ച് തിയോളജിയൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്കിലെ ബാപ്റ്റൈസോ എന്ന വാക്കിൽ നിന്നാണ് വന്നേ. ഇംഗ്ലീഷുകാരത് വാക്ക് കടമെടുത്തു. ഇംഗ്ലീഷിൽ ബാപ്റ്റിസം എന്ന് പറഞ്ഞ വാക്കില്ല, ഗ്രീക്കിലെ വാക്കാണ് ബാപ്റ്റൈസോ. അപ്പൊ ഇംഗ്ലീഷിൽ അത് ബാപ്റ്റിസം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ വാക്കിംഗ് കടമെടുത്ത വാക്കുവാ. പക്ഷെ ശരിക്കും ബാപ്റ്റൈസോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മുക്കുക, ഒരു വസ്തു ഇതിലേക്ക് എന്ത് ചെയ്യുക, മുക്കുക എന്നതിന്റെ അർത്ഥം. അപ്പോൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ അങ്ങ് മുക്കി എന്നതിന്റെ അർത്ഥം. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് സ്നാനപ്പെടുമ്പോഴല്ല സംഭവിക്കുന്നത്, പക്ഷെ സ്നാനം അതിന്റെ റെപ്രസെന്റേഷനാ. വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ടോ അറിയാമോ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ അകത്ത്. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് അതിന്റെ ബാഹ്യമായ അടയാളമാണ് സ്നാനം. സ്നാനപ്പെടുമ്പോഴല്ല അത് സംഭവിക്കുന്നത്, യേശു ക്രിസ്തുവിനോട് ചേരുന്നത് എന്തോ വീണ്ടും ജനിക്കുമ്പോഴാണ്. വീണ്ടും ജനിക്കുമ്പോൾ സുവിശേഷം കേട്ട് ഒരാൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ, ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് അവനെ ആക്കി വെക്കുക. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എന്താണെന്നറിയാമോ, ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്തും യേശു ക്രിസ്തു എന്റെ അകത്തും, അതാ ക്രിസ്തു ജീവിതം, ഇതാ രക്ഷ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രക്ഷയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പാപമോചനമുണ്ട്, സ്വർഗത്തിൽ പേരെഴുതുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് എന്നെ ആക്കി വെക്കുക, അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്റെ അകത്തേക്കുമായി തീരുക, അതാ രക്ഷ. ഇതിന്റെ അടയാളമാ സ്നാനം. സ്നാനത്തിലൂടെ നമുക്കത് സിമ്പലൈസ് ചെയ്ത് കാണാനായിട്ട് പറ്റും. സ്നാനപ്പെടുമ്പോൾ അല്ല യേശു ക്രിസ്തു അകത്ത് വരുന്നത്, അല്ലെങ്കിൽ നാം യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് പോകുന്നത്, പക്ഷെ സ്നാനം എന്റെ ബാഹ്യമടയാളം. അപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്തായി, യേശു ക്രിസ്തു എന്റെ അകത്തായി. ഒത്തിരി ദൈവമക്കളുടെ ഒരു പ്രശ്നം ഈ സത്യത്തെക്കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ട് അവരുടെ സ്വന്തം ബലത്തിൽ കിടന്നിങ്ങനെ അധ്വാനിച്ച് പാപവുമായിട്ടൊക്കെ പോരാടി ക്ഷീണിച്ചിരിക്കുക. ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്ത്. അവന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഒരു കടലിനകത്തേക്ക്, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഒരു കടലിനകത്തേക്ക് നമ്മൾ ഇടുക. ബക്കറ്റ് ഇപ്പൊ എവിടെയാ? കടലില്ല. പക്ഷെ ബക്കറ്റിന്റെ അകത്ത് എന്തുണ്ട്? കടലുണ്ട്. ബക്കറ്റ് കടലിൽ കിടക്കുന്ന പോലെ, ബക്കറ്റിന്റെ അകത്ത് കടലുള്ളത് പോലെ, ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്തും യേശു ക്രിസ്തു എന്റെ അകത്തുമാണ്. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് വായു ഉണ്ടല്ലേ, ഓക്സിജൻ ഇതിന്റെ അറൗണ്ട് അല്ലേ, ഓക്സിജൻ ഉണ്ട്, ഓക്സിജനെ. അപ്പൊ ഞാൻ ഓക്സിജന്റെ അകത്തും അതുപോലെ തന്നെ ഞാൻ ശ്വസിക്കുന്നത് കൊണ്ട് ഓക്സിജൻ എന്റെ അകത്തും, ഇതുപോലെ ഞാൻ യേശു ക്രിസ്തുവിന്റെ അകത്തും യേശു ക്രിസ്തു എന്റെ അകത്തുമായി തീർന്നു. ഇതാ ക്രിസ്ത്യാനിയുടെ ലക്ഷണം, ഇതാ ക്രിസ്തു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിലേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിലേശു ജീവിക്കുന്നു. ചെന്നോളാം. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിലേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിലേശു ജീവിക്കുന്നു. ഇനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണമോ എനിക്കൊരു നേട്ടമത്രേ. ഇനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണമോ എനിക്കൊരു നേട്ടമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകിലും എന്റെ യേശുവിൽ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകിലും എന്റെ യേശുവിൽ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിലേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിലേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്താവിൽ കർത്താവ് എന്റെ ഉള്ളിൽ. ഇതാ ക്രിസ്ത്യ ജീവിതം. ഇത് നിരന്തരമായി കൊണ്ടുനടക്കേണ്ട ഒരു സത്യമാണ്, നിരന്തരമായി കൊണ്ടുനടക്കേണ്ട സത്യം. ഞാൻ അവനിൽ വസിക്കും, അവൻ എന്നിൽ വസിക്കും. ഇതാ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്താ. ഈ സത്യം ആഴമായിട്ട് നമ്മെ എന്ത് ഗ്രിപ്പ് ചെയ്യണം സ്വാധീനങ്ങളെ. ചില സമയങ്ങളിൽ എന്റെ ജീവിതത്തിൽ കുറവ് ഉണ്ടാകാം, പക്ഷെ അപ്പോഴും ഞാൻ തിരിച്ചറിയണം ഞാൻ ക്രിസ്തുവില. അതുകൊണ്ട് എന്താ എനിക്കൊന്ന് ചേർന്നതല്ല, എത്രയും പെട്ടെന്ന് അനുദപിച്ച് വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് ജീവിക്കുക. കർത്താവെ തെറ്റുപറ്റി പോയി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, കാരണം എനിക്ക് ചേരാത്തതാ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഇതാണ്, പാപം അവന്റെ ജീവിതത്തിൽ ചെറിയ തോതിലെങ്കിലും വരുമ്പോൾ അവനറിയാം എന്താ അവന്റെ ശരീരത്തിൽ അവന്റെ വസ്ത്രത്തിൽ ഒരു കറ വെച്ചാൽ നല്ല ചോദിക്കേ, വസ്ത്രത്തിൽ ഒരു കറയുണ്ടെന്ന് വിചാരിക്കും, വലിയൊരു കറ. നമ്മൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? എപ്പോഴും നമ്മൾ ഓ ഒരു കറയുണ്ടല്ലേ. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലൊരു കരട് പോയാൽ നമ്മൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? കാരണം അതെങ്ങനെങ്കിലും ഒരു കളഞ്ഞ് കളയാത്തോളം കാര്യം സ്വസ്ഥതയില്ല. ഇതുപോലെ ഒരു ചെറിയ കറ വെട്ടിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ കരട് പോയി കഴിഞ്ഞാൽ, ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് അനുഭവിച്ച് വീണ്ടും ആ കൂട്ടായ്മയിൽ അതിന്റെ ഭാഗമാ. കർത്താവിന്റെ മേശയിൽ നാം സംബന്ധിക്കുമ്പോൾ, നാം ഈ അപ്പെടുക്കുമ്പോൾ, നാം ഈ പാനപാത്രത്തിന് കുടിക്കുമ്പോൾ നാം പറഞ്ഞൊരു സത്യമുണ്ട്. എന്താറിയാമോ, എന്താ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു, ഞാനും എന്റെ കർത്താവും ഒന്ന. ക്രിസ്തു എന്റെ തല, സഭയുടെ ശിരസായ കർത്താവ്, ഞാനവന്റെ ശരീരം, ഞാനവന്റെ വകയാണ്, അവനെന്റെ, ഞാനവന്റെ, അവനെന്റെ ഉള്ളിൽ, ഞാൻ അവന്റെ ഉള്ളിൽ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താ അവന്റെ ഉള്ളിൽ ഞാനും എന്റെ ഉള്ളിൽ അവനും എന്ന് പറയാൻ കാര്യം? എന്റെ ചിന്തകളില്ല, എന്റെ ചിന്തകളിൽ കർത്താവാണുള്ളതെങ്കിൽ അവൻ എന്റെ ഉള്ളിലുണ്ട്. എന്റെ ചിന്തകളിൽ അവനില്ലെങ്കിലും അവന്റെ ചിന്തയിൽ ഞാനുണ്ട് എന്നുള്ളതല്ല സത്യം. കാരണം എന്നെ കുറിച്ച് വിചാരിക്കുന്നു, എന്നെ ഓർക്കുന്നു. എന്നെ ഓർത്തത് കൊണ്ടാണ് അവൻ എന്നെ ദൈവവൈദ്യലാക്കി മാറ്റിയത്. എന്നെ ഓർത്തത് കൊണ്ടാണ് അവൻ ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്. എന്നെ ഓർത്തത് കൊണ്ടാണ് അവൻ കഷ്ടത ഏറ്റത്. എന്നെ ഓർത്തത് കൊണ്ടാണ് തക്ക സമയത്ത് സുവിശേഷം കേൾക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അവൻ എന്നെ ഓർത്തത് കൊണ്ടാണ് ഞാൻ സഭയുടെ ഭാഗമായിരിക്കുന്നത്. അവൻ എന്നെ ഓർക്കുന്നു, ഞാൻ അവന്റെ ഉള്ളിൽ വസിക്കുന്നു. അടുത്തത് അവൻ, ഞാൻ അവനെ ധ്യാനിക്കുമ്പോൾ അവൻ എന്റെ ഉള്ളിൽ വസിക്കുക. ഞാനും എന്റെ കർത്താവും, ഞാനും എന്റെ കർത്താവും. ഈ ഒരു കാര്യം കൂടെ അവസാനിച്ചില്ല അവിടെ. ഞാനും എന്റെ കർത്താവ് എന്ന് പറയുമ്പം ഈ ബന്ധമുള്ള സഹോദരങ്ങളെല്ലാം എന്റെ കൂടെയുണ്ട്. ഈ ബന്ധമുള്ള ഒത്തിരി സഹോദരങ്ങളുണ്ട്. അതാണ് സഭ, അവരൊരുമിച്ച് ചേരുന്നതാണ് സഭ. അതുകൊണ്ട് ഒരപ്പമേ നമുക്കിവിടെ ഉള്ളൂ, രണ്ടപ്പം ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഒരപ്പം എന്ന് പറഞ്ഞാൽ ഒരു ശരീരം, ഒരു ശരീരം. ഒരു ഒരു പിതാവേ നമുക്കുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, യേശു കർത്താവ്. ഒരാത്മാവേ നമുക്കുള്ളൂ, ഒരു സ്നാനമേ നമുക്കുള്ളൂ, ക്രിസ്തു. ഇല്ല, ക്രിസ്തു ഇല്ല. ഇതാ ക്രിസ്തു ജീവിതം. ഇതാ എപ്പോഴും എനിക്ക് പരാജയങ്ങൾ വന്നേക്കാം, പക്ഷേ ഞാൻ അവനിലേക്ക് തിരിയുമ്പോൾ, എന്റെ കർത്താവെ ഞാൻ വിളിക്കുമ്പോൾ, എന്നെ വീണ്ടും ശുദ്ധീകരിച്ച് അവന്റെ വചനത്തിലൂടെ എന്നെ കഴുകിയിട്ട് വീണ്ടും അവനോട് ചേർന്നിരിപ്പാൻ, അവൻ എന്റെ ഉള്ളിൽ വസിപ്പാൻ, ഞാൻ അവന്റെ ഉള്ളിൽ, അവൻ എന്റെ ഉള്ളിൽ, ഞാൻ അവന്റെ കൂടെ, അവൻ എന്റെ കൂടെ, അതാ ക്രിസ്തീയ ജീവിതം. അവൻ എന്റെ കർത്താവിന്റെ മേശയിൽ അടുക്കുമ്പോഴത്തേന് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് കൂറിയതാ, കർത്താവെ നീ എന്റെ ഉള്ളിൽ, ഞാൻ നിന്റെ ഉള്ളിൽ, നീയുമായിട്ടുള്ള കൂട്ടായ്മയിൽ, നിന്നോട് കൂടെയുള്ള ജീവിതം. അവിടെ പാപത്തിന്റെ ഏതെങ്കിലും കറകൾ വന്നാൽ സ്വയങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞങ്ങൾ ക്രൂസ് ചെയ്യാം. റോമലേഖനം തന്നെ അതിന്റെ 6-ാം അധ്യായത്തില് എവിടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംശയമോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ 10-ാം വാക്യം 10-ും 11-ാം വാക്യം Verse 10 and 11 Romans.
അവൻ മരിച്ചത് പാപസന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നത് ദൈവത്തിൽ ജീവിക്കുന്നു. അവനും നിങ്ങളും പാപസന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീ.
ശ്രദ്ധിക്കണം സൗരങ്ങളെ, എഴുതിയിരിക്കുകയാണ്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് വർണ്ണത്തെ കാണിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പാപസംബന്ധമായി മരിച്ചു. പാപം ചെയ്തിട്ടില്ല അവൻ, അവൻ പാപമില്ല, പക്ഷേ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപസംബന്ധമായി അവൻ മരിച്ചു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ദൈവത്തിന് ജീവിക്കുന്നു. ഇനി പാപത്തിന് അവന്റെ മേൽ എന്തില്ല? കർത്തൃത്വമില്ല. കാരണം എന്താ? പാപസംബന്ധമായി ഒരിക്കലായിട്ട് അവൻ മരിച്ചു. എന്നിട്ട് പറയാണ്, അവണ്ണം തന്നെ, അങ്ങനെ തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീം. നാം നമ്മെ തന്നെ എണ്ണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പറയണം, ഞാൻ ആരാ? ഞാൻ പാപസംബന്ധമായി മരിച്ചെത്തിയ
ഇടയ്ക്ക് വീഴ്ച വരാമെന്നേ, ഒക്കെ ശരിയാ, പരാജയങ്ങളൊക്കെ വന്നെന്നേ, പക്ഷെ അന്നേരം ഏറ്റു പറഞ്ഞ് അന്നേരം പറയണം. അതെ, എനിക്ക് ചേർന്നതല്ല, ഞാനെന്താ, ഞാൻ പാപസംബന്ധമായി മരിച്ച വ്യക്തിയാ,
ഞാൻ ഇനി ജീവിക്കുന്നത് ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നു, എന്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ടാ. നമ്മുടെ മനസ്സ് അവിടെ കൊണ്ടൊന്ന് ഉറപ്പിക്കാൻ സാധനങ്ങളെ, ഇനി ജീവിക്കുന്നത് എന്റെ കർത്താവിനായിട്ടാ, എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ടാ, അവന്റെ പദ്ധതികൾക്കായിട്ടാ, അവന്റെ പ്ലാനുകൾക്കായിട്ടാ, അവന്റെ ഹിതം ചെയ്യാനായിട്ടാ, അവന്റെ വഴികളിലാ, അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ കൂട്ടായ്മയിൽ അവനെ കേട്ട് അവന്റെ കൂടെ. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org